Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനം 4 ഈ ശരണഗീതത്തിൻ്റെ പഠനം നാം തുടരുകയാണ്. അതിൻ്റെ 4 ഭാഗത്തെ പദങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞ് നാം ആത്മീയ വിചിന്തനത്തിലേക്ക് ഇന്ന് കടക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ ശരണപ്പെടുന്ന മനോഹരമായ ആത്മീയ ഗീതമാണിതെന്ന് പദങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ കണ്ടതാണ്. ദൈവത്തിൽ ശരണപ്പെടുന്ന മനുഷ്യൻ സ്വന്തം സഹോദരങ്ങളോടുള്ള നല്ല ബന്ധം എന്നും നിലനിർത്തുമെന്നാണ് 8 പദങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം നമ്മെ ഉത്തേജിപ്പിക്കുന്നത്. മനുഷ്യനും ദൈവവുമായുള്ള സംവാദമാണ് സങ്കീർത്തനത്തിൻ്റെ 4 സങ്കീർത്തനത്തിൻ്റെ പദാനുപദമുള്ള പഠനത്തിൽ ശ്രദ്ധേയമാകുന്നത്. ആദ്യം മനുഷ്യനാണ് എപ്പോഴും ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ തൻ്റെ യാചന സമർപ്പിക്കുന്നത്. ഉടനെ ദൈവം അതിന് മറുപടി പറയുന്നു. അതിനാൽ വിശ്വാസിയുടെ യാചനയ്ക്കുത്തരമായി ദൈവം തന്നെ തന്നെ അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഇടപെടലും സാന്ത്വന സാമീപ്യവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മീയ വിചിന്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. കാരണം സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടവും സുരക്ഷയുടെ ഉറച്ച കോട്ടയുമായ ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെടാൻ ഈ ഗീതം നമുക്ക് പ്രചോദനം നൽകുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ആലാപനം രമേഷ് മുരളിയും സംഘവും.
സകലേശനെൻ്റെ നാഥ ഉണർത്തിയിടുന്ന ആത്മതാപം സഹതാപമാർന്നു വേഗം ഏകീടണേ കടാക്ഷം
ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമേ അങ്ങനിക്കുത്തരമരുളണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവമേ അങ്ങനിക്കുത്തരമരുളണമേ ഉത്തരമരുളണമേ എന്നാണ് സങ്കീർത്തകൻ ശരണപ്പെടുന്നത്. ശത്രുക്കളാൽ ഞെരുക്കപ്പെടുന്ന സങ്കീർത്തകൻ ദൈവത്തോട് സഹായം അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വിധി സങ്കീർത്തകൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു, വെളിവാക്കുന്നു. അതുകൊണ്ടാണ് നീതിയുടെ ദൈവം എന്ന് സങ്കീർത്തകൻ അഭിസംബോധന ചെയ്യുന്നത്. ഞെരുക്കങ്ങളിൽ നിന്ന് തന്നെ മോചിക്കുന്നവൻ ദൈവമാണ്. നാം വിചിന്തനം ചെയ്യേണ്ടതാണ്, ഞെരുക്കങ്ങളിൽ നാം ദൈവസന്നിധിയിലേക്ക് തിരിയാറുണ്ടോ? ദൈവത്തിൽ ശരണപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നു. തന്നിൽ ശരണപ്പെടുന്നവരുടെ വിളി ദൈവം കേൾക്കുന്നു, വിളിയോട് ദൈവം പ്രത്യുദ്ധരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, ദൈവവുമായി ലോകത്തെ രമ്യപ്പെടുത്തിയത് ചരിത്രത്തിൽ ക്രിസ്തുവാണ്. അവിടുത്തെ ജീവനും ജീവസമർപ്പണവുമാണ് ദൈവമനുഷ്യബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാനും അവിടുന്ന് ശരണപ്പെടുവാനും നമ്മെ ഇന്നും യോഗ്യരാക്കുന്നത് ക്രിസ്തുവാണ്, കർത്താവായ ക്രിസ്തുവാണ്. ഇന്നും അവിടുത്തെ പ്രബോധനങ്ങളാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, ദൈവോന്മുഖരാക്കുന്നത്. അതിനാൽ ഓർക്കണം, ക്രിസ്തുവിലാണ് നാം രക്ഷപ്രാപിക്കുകയും ദൈവീക കാരുണ്യം കണ്ടെത്തുകയും ചെയ്യുന്നത്. പാപ്പ ഫ്രാൻസിസ് പ്രഖ്യാപിച്ചതും നാം ആചരിക്കുന്നതുമായ കാരുണ്യത്തിൻ്റെ ജൂബിലി വത്സരത്തിൻ്റെ പൊരുൾ സത്ത ഇത് തന്നെയാണ്. മിസറിക്കോർദിയെ ഉൾ തൂസ് പാത്രിസ് എസ് ജേസൂസ് ക്രിസ്തുസ്. ദ മേഴ്സിഫുൾ ഫേസ് ഓഫ് ദ ഫാദർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. അതായത് പിതാവിൻ്റെ കരുണാർദ്രമായ മുഖം ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ്. ഇങ്ങനെയാണ് പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിക്കുന്നത്. എത്ര സുന്ദരമായ ധ്യാനമാണിത്. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, കാരുണ്യപൂർവം അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കണേ. എത്ര നാൾ എൻ്റെ അഭിമാനത്തിനു നിങ്ങൾ ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ പൊള്ളവാക്കുകൾ കേട്ടു നിങ്ങൾ വ്യാജമന്വേഷിക്കും? എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ. അനുദിന ജീവിതത്തിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. നാലാം സങ്കീർത്തനത്തിൻ്റെ ആമുഖത്തിൽ നമുക്കത് മനസ്സിലാക്കാം. സങ്കീർത്തകൻ ശത്രുക്കളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അയാൾ നീതിക്കായി കേഴുകയാണ്. ഈ ശത്രുക്കൾ സ്വാധീനമുള്ളവരും പാവപ്പെട്ടവരിൽ നിന്നും വിഭിന്നരുമാണ്. മനുഷ്യമക്കളെന്നാണ് ഹീബ്രു വാക്ക് അർത്ഥമാക്കുന്നത്. അവർ പാവപ്പെട്ടവരുടെ അഭിമാനം അല്ലെങ്കിൽ സത്പേര് നശിപ്പിക്കുന്നു. ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാകുമെന്നതിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. മനുഷ്യൻ്റെ പ്രസാദം മാറിമറിഞ്ഞേക്കാം. മനുഷ്യനാൽ വിധിക്കപ്പെടുന്നത് നിസ്സാരകാര്യമാണ്. എന്നാൽ നമ്മുടെ പുണ്യമായ ജീവിതം കൊണ്ടാണ് മറ്റുള്ളവരുടെ ദുരാരോപണങ്ങൾ തെറ്റാണെന്ന് നാം തെളിയിക്കേണ്ടതും അവ ഇല്ലാതാക്കേണ്ടതും. അതിനാൽ ദൈവത്തിൽ ശരണപ്പെടുന്ന മനുഷ്യൻ രക്ഷ പ്രാപിക്കും. അവനും അവളും എത്ര അയോഗ്യരായിരുന്നാലും പാപികളായിരുന്നാലും ദൈവത്തിൽ ശരണപ്പെട്ടാൽ രക്ഷ പ്രാപിക്കും, രക്ഷ പ്രാപിക്കും, സംശയമില്ല. അങ്ങനെ മാനസാന്തരത്തിലൂടെ ആർജിക്കുന്ന നന്മയുടെ ജീവിതം ശത്രുക്കളുടെ ദുരാരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കും. മദ്യപനായൊരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കുടി നിർത്താൻ പരിശ്രമിച്ചിട്ടും മക്കൾക്ക് ഉറപ്പില്ല. അവരുടെ അച്ഛനെ അവർ എഴുതിത്തള്ളി, ഇയാൾ കുടിയനാണ്, രക്ഷയില്ല, ഇയാൾക്ക് രക്ഷയില്ല, ഇയാൾ കുടിച്ച് മരിക്കും. അതിനാൽ വീട്ടിൽ നിന്നും അവർ പിതാവിനെ നിഷ്കരുണം പുറത്താക്കി. എന്നാൽ ആ മനുഷ്യൻ്റെ നല്ല മനസ്സും മാനസാന്തരത്തിനുള്ള ആഗ്രഹവും നിരന്തരമായ ദൈവത്തിലുള്ള ശരണപ്പെടലും പരിശ്രമവും അയാൾക്ക് രക്ഷ നൽകി. മക്കളയാളെ കൈവിടിഞ്ഞെങ്കിലും ദൈവം അയാളെ കൈവിട്ടില്ല. അയാൾ കുടി നിർത്തി, അയാൾക്ക് പുതുജീവൻ ലഭിച്ചു, പുതുവെളിച്ചം കിട്ടി, അയാൾ ഉയർത്തെഴുന്നേറ്റു. ഇരുളടഞ്ഞ താഴ്വാരത്തിലായിരുന്നാലും കർത്താവിൽ ആശ്രയിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നതാണ് ജ്ഞാനം, ബുദ്ധി. ദൈവം തന്ന കൃപകളെ അംഗീകരിക്കാൻ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും വിശ്വസ്തതയും അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും വിശ്വസ്തതയുമല്ലാതെ എന്താണ് മനുഷ്യന് ആവശ്യം? അങ്ങനെ ദൈവവുമായുള്ള കൂട്ടായ്മയാണ്, ദൈവീക ഐക്യമാണ് മനുഷ്യന് ഈ ലോകത്ത് ആത്മീയ ആനന്ദം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്.
മനുജാ നിറഞ്ഞ ഭക്തി പരമാർത്ഥമാക്കിടേണം, എതിരെ വരുന്ന ദോഷം അതിയായി വെറുത്തിടേണം.
ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് മനുഷ്യർ. നമ്മളെന്ന ബോധ്യത്തിൽ നീതിനിഷ്ഠയോടെ ജീവിക്കാൻ പരിശ്രമിക്കാം. തെറ്റായി അന്യരിൽ കുറ്റമാരോപിക്കാതിരിക്കാനും കർത്താവിൻ്റെ അലംഘനീയമായ നിയമങ്ങളെ ചോദ്യം ചെയ്യാതിരിക്കാനും ലംഘിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ദൈവാശ്രയമില്ലാത്തവർ ഭക്തരല്ല. അവരുടെ പ്രാർത്ഥനയ്ക്കും കാഴ്ച വസ്തുക്കൾക്കും ബലികൾക്കും എന്തർത്ഥമാണുള്ളത്? അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ദൈവീകമായ അവകാശം പുനഃസ്ഥാപിച്ച് സങ്കീർത്തകനെതിരായ ശത്രുക്കൾ പദ്ധതികൾ തയ്യാറാക്കുകയും വാദമുഖങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ അവർ പാപം ചെയ്യാതിരിക്കാൻ, അതിരുകടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പദങ്ങൾ താക്കീത് നൽകുന്നില്ലേ? മൗനം പാലിക്കാനുള്ള നിർദ്ദേശം സൂചിപ്പിക്കുന്നത് പുതിയ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കരുത് എന്നാണ്. ഇനി ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. സങ്കീർത്തകനും തൻ്റെ എതിരാളികളും ദേവാലയത്തിൽ ഒരുമിച്ചാണ് പ്രാർത്ഥനയ്ക്കെത്തുന്നത്. ഉചിതമായ ബലി സൂചിപ്പിക്കുന്നത് നീതിയുടെ ബലിയാണ്. ദൈവത്തിൻ്റെ നീതിയേറ്റു പറയുന്ന നീതിയുടെ ബലി അർപ്പിക്കുന്നതോടൊപ്പം ശരണവും പ്രത്യാശയും ഉണ്ടാവണം. നീതിയോടെ വ്യാപരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ അനുദിന ജീവിതത്തിൽ ദൈവിക നീതി പാലിക്കുന്നവരായിരിക്കണമെന്നാണ്. സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക നീതിക്കനുസൃതമായി ജീവിക്കണമെന്നാണ് സങ്കീർത്തകൻ ആവശ്യപ്പെടുന്നത്. നീതിയുള്ള ദൈവത്തോട് വാക്കിലും പ്രവൃത്തിയിലും ചേർന്ന് നിന്നുകൊണ്ട് അവിടുന്ന് ശരണപ്പെട്ട് ജീവിക്കുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഉണ്മ എന്ന് പറഞ്ഞാൽ സത്യമാണ്, നന്മയാണ്. ഉണ്മ ഉണ്ടായിരിക്കുന്ന അവസ്ഥ ശ്രേഷ്ഠമാണ് താനും. ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയാണ്. മനുഷ്യാസ്തിത്വം ദൈവിക നീതിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രതീകമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം സൃഷ്ടവസ്തുക്കളിൽ ആകമാനം കാണുന്നത്. ദൈവസ്നേഹമാണത്. ഗാഡ് സ്റ്റിൽ ലവ്സ് ദ വേൾഡ് എന്നതിന് തെളിവാണ് ഈ പ്രപഞ്ചം. അവിടുത്തെ പരിപാലനത്തിൻ്റെ കരങ്ങളാണ് നാം ലോകത്ത് കാണുന്നത്. അവിടുന്നത് പിൻവലിച്ചാൽ നാം ഇല്ലാതാകും. ദൈവത്തിൻ്റെ കൃപാകടാക്ഷമാണ് നമ്മുടെ അസ്തിത്വവും നാം ആയിരിക്കുന്ന അവസ്ഥയും. അങ്ങനെ നിത്യമായുള്ളതിന് മൂല്യം കൽപ്പിക്കുന്നവർ കടന്നുപോകുന്നവയെക്കുറിച്ച് ആകുലപ്പെടാറില്ല. അതിനാൽ ജ്ഞാനിയായ മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ നിത്യമായതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതത്തിൽ വച്ചു തന്നെ ദൈവവുമായുള്ള സംസർഗം നാം വളർത്തിയെടുക്കേണ്ടതാണ്. ഇവിടെ സങ്കീർത്തകൻ പ്രതിപാദിക്കുന്ന ദൈവത്തിലുള്ള ശരണപ്പെടൽ നൽകുന്നത് നിത്യമായ ദൈവിക ജീവന്റെ അച്ചാരമാണ്, മുന്നാസ്വാദനമാണെന്ന് പറഞ്ഞു വച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.
മനുജാ നിറഞ്ഞ ഭക്തി പരമാർത്ഥമാക്കിടേണം, എതിരേ വരുന്ന ദോഷം അതിയായി വെറുത്തിടേണം. പരിചിൽ പ്രസാദപൂർവം പൂജയ്ക്കൊരുങ്ങവീണം, സകലേശ പാദപത്മേ ബലിയെന്നുമേകിടേണം. ധാന്യരാശി കൂടും സമ്പന്നമർത്യനേക്കാൾ, അരുളീ ഹൃദന്തമെന്നിൽ ആനന്ദഹർഷമീശൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ശരണഗീതം സങ്കീർത്തനം 4 പൊതുവായ ഒരവലോകനം ഇനി അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.